പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശു അവതരിപ്പിക്കുന്ന ജീവിത വീക്ഷണമാണ് ഈ കഴിഞ്ഞ കുറേ തവണകളായി നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. മലയിലെ പ്രസംഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. അവർ മലമുകളിൽ പണിയപ്പെട്ട പട്ടണം പോലെയായിരിക്കണം. അവരുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ എല്ലാവരും മഹത്വപ്പെടുത്തുവാൻ ഇടയാവണം. മഹത്വം മനുഷ്യർക്കല്ല, ദൈവത്തിനാണ് നൽകേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം ക്രൈസ്തവൻ്റെ ജീവിതം. പ്രകാശം പ്രത്യാശയുടെ പ്രതീകമാണ്, വഴികാട്ടിയാണ് എന്ന് നമ്മൾ കണ്ടു. ചുറ്റും അന്ധകാരം വ്യാപിക്കുന്നിടത്ത് ക്രൈസ്തവൻ പ്രകാശഗോപുരങ്ങളായി നിൽക്കണം. ഏതാണ് അപകടത്തിലേക്ക് നയിക്കുന്ന വഴി, ഏതാണ് തെറ്റായ ജീവിതശൈലി, അത് ക്രൈസ്തവൻ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കടപ്പെട്ടവനാണ്. ഇനി ഈ യേശു പഠിപ്പിച്ച പുതിയ വഴിയുടെ പുതുമ എന്താണ്? എപ്രകാരമാണ് യേശു കൊണ്ടുവരുന്ന ഈ പുതിയ കാഴ്ചപ്പാടും പഴയ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നിയമത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠനമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണും. നമുക്കാദ്യമേ ഈ ബൈബിൾ ഭാഗമൊന്ന് വായിക്കാം. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിൻ്റെ വ്യക്തമായ ഒരു പ്രബോധനമാണ്. പുതിയ ഒരു നീതി, പുതിയ ഒരു ജീവിതശൈലി, പുതിയ ഒരു നിയമം. അതോടൊപ്പം ആദ്യത്തെ പ്രസ്താവന തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിയമവും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? യേശുവിൻ്റെ ജീവിതകാലത്ത് ഫരീസേയരുടെ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഈ ഒരു പദപ്രയോഗത്തിന് 4 വ്യത്യസ്ത അർത്ഥ തലങ്ങളുണ്ടായിരുന്നു എന്നാണ് ബൈബിൾ പഠിതാക്കൾ കരുതുന്നത്. നിയമം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രഥമമായും പ്രധാനമായും കണക്കാക്കുന്നത് അടിസ്ഥാന നിയമമായ 10 പ്രമാണങ്ങളാണ്. ഡെക്കാലോഗ് എന്ന് പറയും, മോശയുടെ നിയമം. മോശയിലൂടെ ദൈവം സീനായ മലയിൽ വെച്ച് നൽകിയ 10 പ്രമാണങ്ങൾ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ല മറ്റു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ് അയൽക്കാരൻ്റെ വസ്തു മോഹിക്കരുത് വരെ എന്ന് പറയുന്ന 10 പ്രമാണങ്ങളാണ് നിയമത്തിൻ്റെ കാതലായി നിൽക്കുക. നിയമം എന്ന് പറയുമ്പോൾ ഇതാവാം ഒരർത്ഥം. പക്ഷേ ഇത് മാത്രമല്ല, നിയമം എന്ന് പറയുമ്പോൾ മോശയുടെ പുസ്തകങ്ങൾ അഥവാ മോശയുടെ നിയമം എന്നും അർത്ഥമുണ്ടാകും. ഇത് ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് ഉദ്ദേശിക്കുക. അപ്പോൾ നിയമം എന്ന പദത്തിന് മോശയിലൂടെ ദൈവം നൽകിയ നിയമം എന്നർത്ഥം വരുന്നു. അത് കുറച്ചുകൂടി വ്യാപകമായി ആ നിയമം ഉൾക്കൊള്ളുന്ന 5 പുസ്തകങ്ങളെ സൂചിപ്പിക്കാൻ നിയമം എന്ന് പറയും. തോറ എന്നാണ് ഹീബ്രുവിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ബൈബിളിൻ്റെ തന്നെ ഒരു വിഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം നേരിട്ട് അരുളി ചെയ്ത, മോശ വഴി ദൈവം നേരിട്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ ആദ്യത്തെ 5 പുസ്തകങ്ങളുള്ളത്. അതുകൊണ്ട് അതിന് നിയമം എന്ന് പറയുന്നു. യഹൂദരെ സംബന്ധിച്ച് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഇത് തന്നെയാണ്. തോറ ജീവിതത്തെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ഹിതമെന്നാണ് അർത്ഥം. അരുത് എന്ന് പറയുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ഹിതം, ഇൻസ്ട്രക്ഷൻ എന്നതിനർത്ഥമുണ്ട്. പ്രബോധനം, ജീവിതത്തെ സംബന്ധിച്ച ദൈവം നൽകുന്ന പ്രബോധനമാണ്, അത് നിയമം എന്ന അർത്ഥം അതിനുണ്ട്. ഇപ്പോൾ 2-ാമത്തെ അർത്ഥം മോശയുടെ ഗ്രന്ഥം അഥവാ പഞ്ചഗ്രന്ഥം എന്നാണ്. ഇനി 3-ാമത്തെ അർത്ഥം മോശയും പ്രവാചകന്മാരും എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴേക്കും പഴയ നിയമം മുഴുവനും എന്ന അർത്ഥമുണ്ട്. പുതിയ നിയമകാലത്ത് മോശയും പ്രവാചകന്മാരും ആ കൂടി ലിഖിതങ്ങളുമുണ്ട്. നമുക്കറിയാം യഹൂദര് ബൈബിളിനെ പറഞ്ഞിരുന്നത് തനാഖ് എന്നാണ്. തനാഖ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോമാണ്, ഹ്രസ്വരൂപമാണ്. TNK എന്ന് പറയും. തോറ എന്നതിൻ്റെ ഹ്രസ്വരൂപമാണ് TNK. നബീം എന്ന അഥവാ പ്രവാചകന്മാരെന്ന വാക്കിൻ്റെ ഹ്രസ്വരൂപമാണ് NN. കെത്തുബീം എന്ന അഥവാ ലിഖിതങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ സൂചനയായി കെയും. അങ്ങനെ TNK എന്ന് പറയും. ഉച്ചാരണത്തിന് എളുപ്പത്തിന് തനാഖ് എന്ന് പറയും. ഇപ്പോൾ യഹൂദർ ബൈബിളിനെ തനാക്ക് എന്ന് പറയും, അത് നിയമവും പ്രവാചകന്മാരും, നിയമവും പ്രവാചകന്മാരും ലിഖിതങ്ങളും എന്ന് യേശുവും ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന്, യേശു എമ്മാഹുസിലേക്ക് പോയി ശിഷ്യന്മാരെ കണ്ടുമുട്ടുകയും അപരിചിതനായി അവരുടെ കൂടെ നടക്കുകയും ചെയ്യുമ്പോൾ മിശിഹായുടെ സഹനത്തെക്കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുകയാണ്. അത് ലൂക്കാ 24:27 പ്രകാരം കാണും. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശയും പ്രവാചകന്മാരും ലിഖിതങ്ങളും. ഇങ്ങനെ മൂന്നാമത്തെ അർത്ഥം പഴയ നിയമം മുഴുവനും എന്ന് ആകാം. ഇനി നാലാമതൊരർത്ഥവും കൂടിയുണ്ട് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ. ഇത് ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലിഖിതങ്ങളെന്ന് പറയുമ്പോൾ അഥവാ നിയമങ്ങളെന്ന് പറയുമ്പോൾ അനുവർത്തിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണ് പറയുക. ബൈബിളിൽ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്, പക്ഷേ വളരെ കണിശമായ കൃത്യമായ നിയമങ്ങളൊന്നുമില്ല. അഥവാ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെ ജീവിക്കണം, എന്തു ചെയ്യണമെന്ന് പറയുന്ന നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. 10 പ്രമാണങ്ങൾ വാസ്തവത്തിൽ നിയമങ്ങളെക്കാൾ കൂടുതൽ പുതിയ ദർശനങ്ങളാണ്. പൊതുവായിട്ട് നീ കൊല്ലരുത്, ഇപ്പം ഏത് സാഹചര്യങ്ങളിൽ ആരെ എങ്ങനെ, ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊന്നുമില്ല. സാബത്ത് ആചരിക്കണം, എന്താണ് സാബത്ത് ആചരിക്കുക എന്ന് പറഞ്ഞാൽ വിശദമാക്കുന്നില്ല. പൊതുവായ ചില ജീവിത വീക്ഷണങ്ങളും ദർശനങ്ങളും അവതരിപ്പിക്കുകയാണ് ബൈബിളിലെ നിയമങ്ങൾ. ഈ ജീവിത വീക്ഷണങ്ങളെ ദർശനങ്ങളെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട നിയമങ്ങളായി വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നത് റബ്ബിമാരുടെ, അവരുടെ നിയമപണ്ഡിതന്മാരുടെ കടമയായിരുന്നു. ഇങ്ങനെ ബൈബിളിലെ ലിഖിത നിയമങ്ങൾക്ക് അലിഖിതമായി എഴുതപ്പെടാത്ത ഒരുപാട് വ്യാഖ്യാനങ്ങൾ കടന്നു വന്നു. അങ്ങനെ ആയിരക്കണക്കിന് നിയമങ്ങൾ യേശുവിൻ്റെ കാലമായപ്പോഴേക്കും ഉണ്ടായിരുന്നു. ആ പ്രവർത്തനം റബ്ബിമാർ തുടരുകയും ചെയ്തു. ഏതാണ്ട് 3-ാം നൂറ്റാണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം കൂടി എഴുതി ഒരു പുസ്തകമാക്കുക. ആ പുസ്തകത്തിന് മിഷ്ന എന്നാണ് പേര് പറയുക. ഏതാണ്ട് 800-ഓളം പേജുകൾ ഉൾക്കൊള്ളുന്ന അനേകം നിയമങ്ങളുടെ സമാഹാരമായിരുന്നു, സംഗ്രഹമായിരുന്നു മിഷ്ന. പിന്നീട് ഈ നിയമങ്ങളുടെ വ്യാഖ്യാനം തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് തൽമൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ ഗ്രന്ഥങ്ങളുടെ തന്നെ ഒരു സമാഹാരമായി. പലസ്തീനിയൻ തൽമൂദ് 12 വാല്യങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാബിലോണിയൻ തൽമൂദ് എന്ന് പറഞ്ഞാൽ 60 വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ്. ഇങ്ങനെ അനേകം നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്ന് പഠിപ്പിക്കുക. ഇപ്പോഴേ യേശു നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതിലേതാണ് ഉദ്ദേശിക്കുക? ഏതായാലും ഫരിസേയരുടെ നിയമങ്ങളായിരിക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ പിന്നീട് കാണുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ തന്നെ നിയമങ്ങളെ ഇല്ലാതാക്കാനല്ല വന്നത് എന്ന് പറയുന്ന യേശു തന്നെ അന്ന് നിലവിലിരുന്ന ഒരുപാട് നിയമങ്ങൾ ലംഘിക്കുന്നതായി കാണാം. സാബത്ത് ആചരിക്കണം, സാബത്തിൽ ജോലിയൊന്നും ചെയ്യരുത് എന്ന നിയമം നിലനിൽക്കെ തന്നെ യേശു നിർബന്ധ ബുദ്ധിയോടെ എന്നതുപോലെ സാബത്ത് ദിവസം രോഗശാന്തി നൽകുന്നതായിട്ട് കാണും. ഒരു പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ അവനെ, അത് സാബത്ത് ദിവസമാണെങ്കിൽ അവനെ കിണറ്റിൽ നിന്ന് കയറ്റാത്ത പിതാക്കന്മാരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഈ മകളെ, അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം കെട്ടഴിച്ചു വിടേണ്ടതായിരുന്നില്ലേ എന്ന് യേശു ചോദിക്കും. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുമ്പോൾ അതുപോലെ എത്രയോ തവണ സാബത്ത് നന്മ ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും നാഥനാണ് കർത്താവാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് സാബത്തിൽ തന്നെ യേശു ജോലികൾ ചെയ്യുന്നു, കതിര് പറിച്ചു തിന്ന ശിഷ്യന്മാരെ ന്യായീകരിക്കുന്നു, അതുപോലെ തന്നെ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നവരെ കർത്താവ് ന്യായീകരിക്കുന്നു. അങ്ങനെ പല നിയമങ്ങളും യേശു ലംഘിക്കുകയോ ലംഘിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതായി ബൈബിൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശു എന്താണ് അർത്ഥമാക്കുക? നിയമത്തെ അസാധുവാക്കാനല്ല ഞാൻ വന്നത്, പൂർത്തിയാക്കാനാണ്. പൂർത്തിയാക്കാനാണ് എന്നതാണ് അർത്ഥം. അപ്പോഴാദ്യമേ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യം, ഫരിസേയരുടെ അല്ലെങ്കിൽ നിയമജ്ഞരുടെ ഈ നിയമ വ്യാഖ്യാനമല്ല യേശു ഉദ്ദേശിക്കുക. ദൈവം നൽകിയ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങളല്ല, ദൈവം നൽകിയ നിയമത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അത് പഠിപ്പിക്കുകയും പൂർത്തീകരിക്കുകയുമാണ് യേശു വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോഴും നിയമത്തിൻ്റെ കാതലിലേക്ക് യേശു കടന്നു പോവുകയാണ്. അത് പൗലോസ് പിന്നീട് എടുത്തു പറയുന്നത് പോലെ കൊരിന്ത്യർക്കെഴുതിയ 2:3 6 വാക്യത്തിൽ ഇങ്ങനെ പറയും, അവിടുന്ന് നിങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പോൾ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്ന ആ നിയമമല്ല യേശുവിനെ അനുസരിക്കാൻ പോകുന്നത്. അതേസമയം നിയമം അസാധുവാക്കുന്നുമില്ല. അപ്പോഴെന്തായിരിക്കും ഇതിലൂടെ അർത്ഥമാക്കുക? നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശുവും പഴയ നിയമവും തമ്മിലുള്ള ബന്ധം എന്താണ്, യേശുവിൻ്റെ പ്രബോധനവും പ്രവാചകന്മാരുടെ പ്രബോധനവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന ചോദ്യത്തിന്, പഴയതിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് പൂർണ്ണമായും പുതിയ ഒന്നിനെ സ്ഥാപിക്കുകയല്ല യേശു ചെയ്യുന്നത്. പഴയത് ലക്ഷ്യം വെച്ചിരുന്നത് എന്തോ അതിൻ്റെ പൂർത്തീകരണമാണ് യേശു കൊണ്ടുവരുന്നത്, പൂർത്തിയാക്കാൻ വേണ്ടി. അതാണ് യേശു പറയുക, ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ, സമസ്തവും നിറവേറുന്നതുവരെ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല, ഏറ്റവും നിസ്സാരമായതുപോലും പൂർത്തിയാവുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം നൽകിയ നിയമങ്ങൾ ഒന്നും അസാധുവാക്കപ്പെടുന്നില്ല, യേശു ആ നിയമങ്ങൾ ലംഘിക്കുകയോ ലംഘിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ യേശു നൽകിയതിൻ്റെ, യേശു കൊണ്ടുവന്നതിൻ്റെ അർത്ഥവും ഉദ്ദേശവും നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പഴയ നിയമത്തിൻ്റെ സ്ഥാനം എന്താണ് നമ്മുടെ ജീവിതത്തിൽ, പുതിയ നിയമത്തിൻ്റെ സ്ഥാനം എന്താണ്. ഇന്ന് പലരും പറയാറുണ്ട്, പല അധികാരികൾ പോലും പറയാറുണ്ട്, എന്തിനാണ് ഈ പഴയ നിയമമൊക്കെ പഠിക്കുന്നത്, അതിനകത്ത് കുറേ വഷളം കഥകളും യുദ്ധങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വ്യഭിചാരത്തിൻ്റെയും ഒക്കെ വിവരണങ്ങളും ഒക്കെ അല്ലേ ഉള്ളത്, സ്വീകാര്യമല്ലാത്ത നമുക്കിന്ന് ഒട്ടും പ്രസക്തമല്ലാത്ത നിയമങ്ങളൊക്കെ അല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പഴയ നിയമത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും സ്ഥാനമുണ്ട്. പഴയ നിയമത്തിന് ഇങ്ങനെയുള്ള കഥകളൊക്കെയുണ്ട്, തീർച്ചയായിട്ടും ആ കഥകൾക്കൊക്കെ അർത്ഥവുമുണ്ട്. വഷളം കഥകൾ എന്ന് പറയുന്ന ഏത് കഥയെടുത്താലും മനുഷ്യ ജീവിതത്തെ പച്ചയായി ചിത്രീകരിക്കുകയാണ് അവിടെ ചെയ്യുക. പാപിയായ മനുഷ്യന് ദൈവം നൽകുന്ന രക്ഷയുടെ ചരിത്രമാണ് രക്ഷാചരിത്രം എന്ന് ഓർക്കണം. വിശുദ്ധന്മാരുടെ കഥകൾ വിവരിക്കുകയല്ല ബൈബിളിൻ്റെ ഉദ്ദേശം. വീരപുരുഷന്മാരുടെ മഹച്ചൈതികൾ വിവരിക്കുന്ന ഗ്രന്ഥമല്ല ബൈബിൾ. ബൈബിൾ പാപിയായ മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തെ ചിത്രീകരിക്കുകയും ആ പാപിയായ മനുഷ്യന് ദൈവം നൽകുന്ന രക്ഷയെ വിവരിച്ച് നൽകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ലോത്തിൻ്റെ കഥ പറയേണ്ടി വരുന്നത്, അതുകൊണ്ട് നോഹയുടെ കഥ പറയേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് ദാവീദിൻ്റെയും ബത്ഷേബയുടെയും കഥ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയെല്ലാം തകർന്നു പോകുന്ന മനുഷ്യ വ്യക്തികളെ കൈപിടിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മൾ കാണും. അപ്പോൾ പഴയ നിയമം പ്രസക്തമാണ്, പക്ഷേ പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി നമുക്കെടുത്ത് ആവർത്തിക്കാനോ ജീവിക്കാനോ സാധിക്കുകയില്ല. നിയമത്തെക്കുറിച്ച് പറയുന്നു, പഴയ നിയമത്തിലെ പല നിയമങ്ങളും ഇന്ന് നമുക്ക് പ്രസക്തമല്ല, അത് യേശു തന്നെ പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5:21 മുതൽ 48 വരെയുള്ള വാക്കുകൾ നമ്മൾ ഇനി ധ്യാന വിഷയമാക്കാൻ പോകുന്നതാണ്. അവിടെ 6 തവണ വീണ്ടും വീണ്ടും പറയും, പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തിരുത്തി പറയുന്നു. പക്ഷേ ആ തിരുത്തൽ ഒരു പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. ഇപ്പോഴും പഴയ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ ഓർത്തിരിക്കേണ്ടത് ഇതൊരു ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. രക്ഷകൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നതിന് ആ രക്ഷകനെ സ്വീകരിക്കാനായിട്ട് മനുഷ്യരെ ഒരുക്കുന്ന കാലഘട്ടമാണ് പഴയ നിയമം. ഇറ്റ്സ് എ ടൈം ഓഫ് പ്രിപ്പറേഷൻ. അതിനുവേണ്ടിയുള്ള ഒരുക്കം എല്ലാ തരത്തിലും കാണും. പ്രവാചകന്മാരിലൂടെ ജനത്തെ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നു, ദൈവത്തിന് നിയമങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, മാനസാന്തരത്തിന് ക്ഷണിക്കുന്നു, പരിഹാര കർമ്മങ്ങളിലൂടെ, ബലിയർപ്പണങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ വിശുദ്ധീകരണത്തിന് സഹായിക്കുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും രക്ഷകനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു സമൂഹത്തിന് ദൈവം നൽകിയ വെളിപ്പെടുത്തലുകളാണ് പഴയ നിയമത്തിലുള്ളത്. അവിടെ പടിപടിയായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ കാണും എന്നോർക്കുക. പഴയ നിയമം അതിൽ തന്നെ പൂർത്തിയായിട്ടില്ല. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ചിത്രം പൂർണ്ണമല്ല. ദൈവം ഒരുവനാണ്, ഏകൻ മാത്രമാണ് എന്ന് പറയുന്നെങ്കിലും ആ ഒരുവൻ മാത്രമായ ഏകദൈവത്തിലൊരു ത്രിത്വമുണ്ട് എന്നുള്ള കാര്യം, ആ ഒരു ഏകദൈവം യാഹ്വേ എന്നറിയപ്പെടുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒരു ത്രിത്വമാണ് എന്നുള്ള ആ പൂർണ്ണ വെളിപ്പെടുത്തൽ പുതിയ നിയമത്തിലെ ഒരു അത് യേശുവിൻ്റെ വ്യക്തിത്വത്തിലൂടെയും പരിശുദ്ധാത്മാൻ വ്യക്തിത്വത്തിലൂടെയുമാണ് നമുക്ക് കിട്ടുക. ഇപ്പോഴേ വിശ്വാസത്തെ സംബന്ധിച്ച വെളിപ്പെടുത്തൽ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച വെളിപ്പെടുത്തൽ പഴയ നിയമത്തിൽ പൂർണ്ണമല്ല, അത് പുതിയതിലേക്ക് നയിക്കുന്നതാണ്. ദൈവഹിതത്തെ സംബന്ധിച്ച വെളിപ്പെടുത്തലും പഴയ നിയമത്തിൽ പൂർണ്ണമല്ല, അതും നയിക്കുന്നതാണ് പൂർണ്ണതയിലേക്ക്. യേശുവിനാണിത് പൂർണ്ണമാവുക. അതുകൊണ്ടാണ് യേശു പറയുക, പൂർവികരോട് പറയപ്പെട്ടത് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കൊല്ലരുത് എന്ന് പറയപ്പെട്ടതായി കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കോപിക്കരുത് എച്ചെത്തര. അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നതിന് വ്യഭിചാരം അവളുമായ ഹൃദയത്തിൽ വിഭിചാരം ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ അരുത് എന്ന് പറയുന്ന വിലക്കുകളും ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളുമൊക്കെ പഴയ നിയമത്തിൽ കൊടുക്കുന്നത് ഒരു തുടക്കമാണ്, ഒരു ഒരുക്കമാണ്, അത് പൂർത്തിയാവുന്നത് യേശുവിലാണ്. ബലിയർപ്പണത്തെക്കുറിച്ച് ഉദാഹരണത്തിന് വളരെയേറെ ബലികളെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകത്തിൽ പരാമർശമുണ്ടാവും. സമ്പൂർണ്ണ ദഹനബലിയുണ്ട്, ദഹനബലിയുണ്ട്, ഭോജനബലി, പാപപരിഹാര ബലി, അനുരഞ്ജന ബലി, ഇങ്ങനെ അനേകം ബലികൾ. അത് കാളയെ ബലിയർപ്പിക്കുന്നു, ആടിനെ ബലിയർപ്പിക്കുന്നു, പ്രാവിനെയോ അല്ലെങ്കിൽ ചെങ്ങാലിയെയോ ബലിയർപ്പിക്കുന്നു, ധാന്യങ്ങളും പാനീയങ്ങളും ഒക്കെ ബലിയർപ്പിക്കുന്നുണ്ട്. ഈ ബലിയർപ്പണങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായ നിയമങ്ങളുമുണ്ട്. പക്ഷേ യേശുവിൻ്റെ മരണത്തിന് ശേഷം ഈ നിയമങ്ങൾക്കൊന്നിനും പ്രസക്തിയില്ലാണ്ടായിത്തീരുന്നു. ഈ ബലിയർപ്പണങ്ങളെല്ലാം യേശുവിൻ്റെ ഏക ബലിയാവുന്ന കുരിശുമരണത്തിൽ, ആ കുരിശിലെ മഹാബലിയിൽ എല്ലാ ബലികളും അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുകയാണ്. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു ബലികൾക്കും അർത്ഥമില്ലാണ്ടായിത്തീരുന്നു. അപ്പോൾ യേശു വന്നത് പൂർത്തിയാക്കാനാണ്, ഇല്ലാതാക്കാനല്ല. നിയമത്തെ സംബന്ധിച്ച പൂർത്തീകരണം, ദൈവഹിതത്തെ സംബന്ധിച്ച്, അതാണല്ലോ നിയമം, ദൈവത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഒരു പൂർത്തീകരണം. അത് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കും. ഹെബ്രായ ലേഖനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 1:1 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. യേശുവിലൂടെ വരുന്നതാണ് നിർണായകമായ അന്തിമമായ വെളിപ്പെടുത്തൽ. അപ്പോൾ യേശുവിന് മുമ്പുണ്ടായിരുന്നെല്ലാം യേശുവിലേക്ക് വഴി നയിക്കുന്നതാണ്, വിരൽ ചൂണ്ടുന്നതാണ്. അവയൊന്നും ഇല്ലായ്മ ചെയ്യുകയല്ല, നിഷേധിക്കുകയല്ല, തള്ളിക്കളയുകയോ തിരസ്കരിക്കുകയോ അല്ല, അവയെല്ലാം പൂർത്തിയാക്കുകയാണ് യേശു വന്നതിൻ്റെ ലക്ഷ്യം. അപ്പോൾ പഴയ നിയമം ആവശ്യമാണ്. പഴയ നിയമങ്ങളുടെ പ്രവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിലൂടെ ദൈവം ഇപ്രകാരമാണ് ജനത്തെ ഒരുക്കിക്കൊണ്ടുവന്നത്, പഴയ നിയമത്തിലൂടെ പ്രകടമായ ദൈവത്തിൻ്റെ ചിത്രം എന്താണ്, ഇത് മനസ്സിലാക്കിയെങ്കിലേ യേശു ആരാണെന്നും യേശുവിലൂടെ വരുന്നതിൻ്റെ പുതുമ എന്താണെന്നും പൂർത്തീകരണം എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രമാണങ്ങൾ നമുക്ക് നിഷേധിക്കാനാവില്ല. പക്ഷേ ഏത് പ്രമാണം എങ്ങനെ അനുസരിക്കണം, അത് യേശു നോക്കു പറഞ്ഞു തരും. അവസാനമായിട്ട് 20 വാക്യത്തിൽ: നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ രണ്ടു തരത്തിലുള്ള അനുസരണം, രണ്ടു തരത്തിലുള്ള നീതി, ജസ്റ്റിഫിക്കേഷൻ ഓർ റൈച്വസ്നെസ്, നീതിപൂർവകമായ പ്രവൃത്തി, ദിക്കായോസുനെ എന്നാണ് ഗ്രീക്കിൽ പറയുക. അത് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം എന്നർത്ഥം. ദൈവത്തിന് പ്രീതികരമായ ജീവിതം നിയമം അനുസരിച്ചുള്ള ജീവിതമാണ്, നിയമത്തിൻ്റെ അനുസരണമാണ്. പക്ഷേ നിയമത്തിൻ്റെ അനുസരണത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെയാണ് ഇവിടെ യേശു പറയുക. നേരത്തെ ഞാൻ സൂചിപ്പിക്കേണ്ടായി, വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞ കാര്യം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, അക്ഷരം മൃതിപ്പെടുത്തുന്നു. ഇവിടെ ഫരീസേയരുടെയും നിയമജ്ഞരുടെയും നീതി അവരുടെ അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായൊരു നീതിയാണ്. അരുതയെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുക, ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യുക, അത് വള്ളി പുള്ളി വിടാതെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുക. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മിഷനായെ കുറിച്ച്, ആയിരക്കണക്കിന് നിയമങ്ങൾ, ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും അനുഷ്ഠിക്കേണ്ട വ്യക്തമായ നിയമങ്ങൾ. കൈകാലുകൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധീകരിക്കാൻ വേണ്ടി കൈ എപ്രകാരം കഴുകണം, ഉപയോഗിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ്, എങ്ങനെയെല്ലാം നടക്കണം, എന്തെല്ലാം ചെയ്യണം, എങ്ങനെയാണ് അശുദ്ധമാവുക, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ നിയമങ്ങളുണ്ട്. സാപത്താചരണത്തെക്കുറിച്ച് ഈ നിയമങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ അതെല്ലാം പൂർണ്ണമായി അനുസരിക്കുന്നതായിരുന്നു ഫരിസേയരുടെ നിയമാനുഷ്ഠാനം. ഈ നിയമം അനുസരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഈ നിയമങ്ങളെല്ലാം പൂർണ്ണമായി അനുസരിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി താൻ വിശുദ്ധനായി എന്ന ഒരു ചിന്ത ഇത് നൽകുമായിരുന്നു. നിയമം അനുസരിക്കുന്നവൻ ആ നിയമത്താൽ രക്ഷിക്കപ്പെടും. പക്ഷേ ഒന്നാമത്തെ കാര്യം, അത് പൂർണ്ണമായി അനുസരിക്കാൻ സാധിക്കുകയില്ല. രണ്ട്, ഇങ്ങനെ അനുസരിക്കുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന വലിയ അഹങ്കാരവും മറ്റുള്ളവരുടെ പുച്ഛവുമായിരിക്കും. അതാണ് പിന്നീട് പറയുക, തങ്ങൾ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ അവജ്ഞയോടെ വീക്ഷിക്കുകയും ചെയ്തവരെക്കുറിച്ച് യേശു ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും അനുസരിക്കുന്നത് ബാഹ്യ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഈ അനുഷ്ഠാന പ്രധാനമായ അനുസരണത്തിനല്ല ഊന്നൽ കൊടുക്കേണ്ടത്, ഹൃദയമാണ്. എന്താണ് നിയമത്തിൻ്റെ കാതൽ? എങ്ങനെയാണ് ഫരിസേയരുടെ നീതിയെ ക്രൈസ്തവൻ്റെ നീതി, യേശു ശിഷ്യൻ്റെ നീതി അതിശയിക്കേണ്ടത്, മറികടക്കേണ്ടത്? അത് തുടർന്നുള്ള അധ്യായങ്ങളിൽ, വാക്യങ്ങളിൽ വളരെ വ്യക്തമാക്കാൻ പോവുകയാണ്. പക്ഷേ ആദ്യമേ ഓർത്തിരിക്കേണ്ടത്, ഈ നിയമാനുഷ്ഠാനമെന്ന് പറയുന്നത് ഭാരിച്ച എന്തെങ്കിലും ഒന്നല്ല. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, വെളിപ്പെടുത്തപ്പെട്ട ഹിതമനുസരിച്ചുള്ള ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി സന്തോഷത്തോടെ സമർപ്പിക്കുന്ന ഒന്നായിരിക്കണം. ഇപ്പോൾ ഫരിസേയൻ മൂത്ത മകൻ്റെ കഥയിൽ പറയും, ധൂർത്തപുത്രൻ്റെ കഥയിലെ മൂത്ത മകനെ പോലെയാണ്. എല്ലാം അനുസരിക്കുന്നു, നിൻ്റെ ഒരു കൽപ്പന പോലും ഞാൻ ലംഘിച്ചിട്ടില്ല, എന്നിട്ടും നീ എൻ്റെ കൂട്ടുകാരോടുകൂടി ആഘോഷിക്കാനായിട്ട് എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല എന്ന് പരിഭവത്തോടെ വെറുപ്പോടെ പറയുന്ന മൂത്തപുത്രൻ. ഇതാവാം ഫരിസേയ മനോഭാവം. ഇപ്പോൾ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി സ്നേഹത്തിൽ അധിഷ്ഠിതമെന്നതിനേക്കാൾ കൂടുതൽ അനുസരണത്തിലും അനുഷ്ഠാനത്തിലും അധിഷ്ഠിതമാണ്. ഇപ്പോൾ ക്രൈസ്തവൻ നിർബന്ധത്തിന് വഴങ്ങിയല്ല, സ്നേഹത്താൽ പ്രേരിതരായിട്ടാണ് അനുഷ്ഠിക്കുക. അവൻ്റെ ക്രൈസ്തവൻ്റെ നീതി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതിന് കൊടുക്കുന്ന മറുപടിയാണ്. അങ്ങനെ ഇത്രമാത്രം സ്നേഹിച്ചെങ്കിൽ ഞാനതിനെങ്ങനെ മറുപടി കൊടുക്കും? എൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വയം ബലിയായി അർപ്പിക്കുകയും ചെയ്ത യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എന്ന് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ. ഗലാത്യർക്കെഴുതിയ ലേഖനം 2:20 ഇനി ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അങ്ങനെ ഒരു ജീവിതമാണ് ശിഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഫരിസേയ നീതിയെ അതിശയിക്കുന്ന മറികടക്കുന്ന നീതി. ഈ ഒരു നീതി ശിഷ്യനുണ്ടാവണം. ഇത് സ്നേഹത്തിൽ നിന്ന് കടന്നു വരുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തുടർന്ന് ഉള്ള ധ്യാനങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നതാവും. മത്തായിയുടെ സുവിശേഷത്തിലൂടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം അവസാനിപ്പിക്കാം. സ്നേഹനിധിയും കാരുണ്യവാനായ ദൈവമേ, നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാനായി, പഴയ നിയമത്തിലൂടെ ഒരുക്കി കൊണ്ടുവന്ന രക്ഷ അതിന് പൂർണ്ണിരുത്തിക്കാനായി അങ്ങേ പുത്രനെ അവിടുന്ന് അയച്ചുവല്ലോ. എല്ലാ നിയമങ്ങളും അവനിൽ പൂർത്തിയായി, അങ്ങയുടെ ഹിതം പൂർണ്ണമായി അവിടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി, അങ്ങയുടെ മുഖവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അവസാനം അങ്ങേ പുത്രനിലൂടെ അവിടെ നിങ്ങളോട് സംസാരിച്ചുവല്ലോ. പിതാവായ ദൈവമേ, ആ പുത്രൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന അങ്ങയുടെ തിരുമുഖം ദർശിക്കാൻ നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് സ്നേഹമാണെന്ന്, സ്നേഹമാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നു. കർത്താവേ, ഫരിസേയ നീതിയെ അതിശയിക്കുന്ന സ്നേഹത്തിൽ, ആത്മസമർപ്പണത്തിൽ അധിഷ്ഠിതമായ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കുന്ന ആ നീതി ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.